because we want to hear from him.
നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്.
Oh, you have a mouse for me. All right. What should I do with this? Click it. Okay. So that's it. Introduction to the book of Nehemiah is what we're going to do today.
ഇന്ന് നെഹമ്യാവിന്റെ പുസ്തകം അതിന്റെ ഒരു മുഖവര ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നു.
Please don't forget we have the Lord's table also here with us, so we need to prepare ourselves for that as well.
ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് ശേഷം ഇവിടെ കർത്തൃമേശയുടെ ശുശ്രൂഷയും ഉണ്ട്, അതിനു വേണ്ടിയും നിങ്ങൾ ഒരുക്കത്തോടെ ഇരിക്കണം.
May the Lord really move in your hearts even as we look into the word of God.
ദൈവവചനം നമ്മൾ നോക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കട്ടെ.
I will ask Sister Anita to read the book of Nehemiah chapter 1 a bit later on, but I just want to remind you once again that we are looking at the living and abiding word of God, enduring word of God this morning.
In the raavile samayathe devathinte jeevikkunna vachanavum jeevanulla vachanavum nithyamayittulla vachanathayanu nammal nokkunnathu.
There is nothing like this book that we have in our hands.
Ee nammalde kayilulla ee bible ne pole vere oru ഒരു വേറൊരു പുസ്തകമില്ല.
No other book has been given to us from heaven, my dear friends.
പ്രിയ സുഹൃത്തുക്കളെ, സ്വർഗ്ഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി വേറെ ഒരു പുസ്തകവും നൽകപ്പെട്ടിട്ടില്ല.
Every word has been written to us because of the hand of God on the writers who wrote that book, this book.
ഈ വേദപുസ്തകം എഴുതിയ എല്ലാ ഗ്രന്ഥകർത്താക്കളും അവരെ ദൈവത്തിന്റെ ആത്മാവ് നയിച്ച് അവരെ എഴുതിയതായിരുന്നു.
It is divinely inspired. God himself was behind this book.
ദൈവം തന്നെ ഈ പുസ്തകത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. ദൈവം തന്നെ ദൈവശ്വാസിതമാണ്.
Why has God given us his words, his thoughts in the form of a book?
എന്തിനാണ് ദൈവത്തിന്റെ ചിന്തകൾ ഒരു പുസ്തക രൂപത്തിൽ നമുക്ക് നൽകിയത്?
There are many reasons we could say.
പല കാരണങ്ങളുണ്ട്.
But it is to make things easy for us in one sense, isn't it?
പക്ഷേ ഒരു കണക്കിന് അത് നമുക്ക് കാര്യങ്ങളെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയാണ്.
There was a time when the people did not have books in their hands. They had to listen to the message on Sunday only.
ഒരു സമയം ഉണ്ടായിരുന്നു ഞായറാഴ്ച ദിവസങ്ങളിലെ ആൾക്കാർക്ക് ദൈവവചനത്തിൽ നിന്ന് കേൾക്കാനേ പറ്റത്തുള്ളായിരുന്നു, അവരുടെ കയ്യിൽ പുസ്തകങ്ങൾ ഇല്ല.
No one could have this book in their hands like you have this book in your hands today.
ഇന്ന് നമ്മളുടെ കയ്യിൽ ഈ പുസ്തകം ഉള്ളതുപോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ്
ആൾക്കാർക്ക് അങ്ങനെ ഇല്ലായിരുന്നു. You know that people were killed because they gave this book to the public.
ഈ വേദപുസ്തകം ജനങ്ങൾക്ക് കൊടുത്തതിന് വേണ്ടി ആൾക്കാരെ കൊല്ലപ്പെട്ടു.
You know who killed them?
അവരെ ആരായിരുന്നു കൊല്ലുന്നത്?
This very church killed the people who gave the Bible to the people.
അന്ന് സഭയിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഈ ബൈബിള് ആൾക്കാരുടെ കയ്യിലോട്ട് കൊടുത്ത ആൾക്കാരെ കൊന്നത്.
What a sad story, what a history we have, isn't it?
എന്തോ ഒരു ദുഃഖപരമായിട്ടുള്ള ഒരു
കാര്യമാണ്. How much we should be grieved by this.
നമ്മൾ എത്രമാത്രം വിഷമിക്കേണ്ട ഒരു ചരിത്രമാണ്.
So people who call themselves Christians are killing Christians for giving the book out.
ഒന്നോർത്ത് നോക്കിയേ, ക്രിസ്ത്യാനികളെ തന്നെ വിളിക്കുന്നവരെ മറ്റ് ഈ ബൈബിൾ ആൾക്കാർക്ക് കൊടുത്തതിന് വേണ്ടി അവരെ കൊല്ലുന്നു.
They were burnt to the stake, they were killed, they were tortured.
അവരെ മർദ്ദിച്ചു, അവരെ തീയിൽ ചുട്ടു.
This book that you have in your hands did not come to you easily.
ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം അത് വളരെ ഈസി ആയിട്ടല്ല നമ്മുടെ കയ്യിൽ വന്നെത്തിയത്.
Please my dear friends go through its pages.
ഇതിന്റെ ആ ഓരോ പേജുകൾ കൂടി നിങ്ങൾ അത് വായിക്കണം.
Take hold of it.
അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം.
Tell God, Lord, what are you saying to me?
ദൈവമേ, എന്താണ് നീ ഞങ്ങളോട് സംസാരിക്കുന്നതെന്ന്.
I want to obey you.
അങ്ങേ ദൈവമേ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറ.
Too many of us say we want to obey God and we don't go to the Bible itself to find out what to obey.
നമ്മളിൽ പലരെ എനിക്ക് ദൈവത്തെ അനുസരിക്കണം എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ ദൈവം പറഞ്ഞ എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അവനെ അനുസരിക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ വചനം വായിക്കാതെ എങ്ങനെ നമുക്ക് മനസ്സിലാവും?
I find it very very disturbing that most of us, every one of you would say, I want to obey God.
ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് ദൈവത്തെ അനുസരിക്കുവാൻ ആഗ്രഹമുണ്ട്? മിക്കവാറും എല്ലാവരും തന്നെ കൈപൊക്കും.
You see how little we pay attention to the book.
എന്നാലേ ആ ദൈവം പറഞ്ഞ കാര്യം എന്താണെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ വായിക്കുന്നില്ല.
This book cannot be ignored, my dear friends.
നമുക്ക് ഈ പുസ്തകത്തെ അവഗണിക്കാൻ പറ്റത്തില്ല.
Ignore it, you're in great danger.
നമുക്ക് അവഗണിക്കാം, പക്ഷെ അത് വലിയ നമുക്ക് ഒരു ആപത്തായിരിക്കും.
Because you cannot separate God from his word.
എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തെ അവന്റെ വചനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല.
He is speaking to us.
ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്.
And then he waits for us to respond.
ദൈവം നമ്മളോട് സംസാരിച്ചിട്ട് നമ്മൾ തിരിച്ചു പ്രതികരിക്കാൻ വേണ്ടി അവനെ കാത്തിരിക്കുന്നു.
That's the way it works, my dear friends.
അങ്ങനെയാണ് പ്രിയ സുഹൃത്തുക്കളെ കാര്യങ്ങൾ നടക്കുന്നത്.
Everything is based on promise.
എല്ലാം അവന്റെ എല്ലാം വാഗ്ദത്തത്തിന്റെ ബേസിലാണ്.
When he says, "My peace I give to you,"
എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ,
that's a promise from God.
അത് ദൈവത്തിൽ നിന്നുള്ള ഒരു വാഗ്ദത്തമാണ്.
You need to know the conditions how this peace can come on you.
എന്നാൽ ദൈവത്തിന്റെ ആ സമാധാനം എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന അതിന്റെ വ്യവസ്ഥകൾ എന്താണ്?
The whole world is looking for peace today.
ലോകത്തിലുള്ള എല്ലാവരും സമാധാനത്തിന് വേണ്ടി.
We want peace in Israel. We want peace in the Middle East.
നമുക്ക് ഇസ്രായേലിലെ അല്ലേ മിഡിൽ ഈസ്റ്റിലെ നമുക്ക് സമാധാനം വേണം, എല്ലാവർക്കും സമാധാനം.
God is not going to give that peace like that.
ദൈവം അങ്ങനെ സമാധാനം തരത്തില്ല.
God is saying, not as the world gives.
ഈ ലോകം തരുന്ന പോലുള്ള സമാധാനം അല്ല.
My peace I give to you.
ദൈവം പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്
തരുന്നു. He is not saying that to the whole world.
ദൈവം ആ കാര്യം ലോകത്തിലോട് മൊത്തമായിട്ട് പറയുവല്ല.
See, he gives us a promise.
ദൈവം നമുക്കൊരു വാഗ്ദത്തം തരുന്നു.
And he waits whether we are ready for the promise.
എന്നിട്ട് നമ്മൾ ആ വാഗ്ദത്തത്തിനു വേണ്ടി ഒരുക്കമുള്ളവരാണോ ഇല്ലയോ എന്ന് അതിനു വേണ്ടി അവൻ കാത്തിരിക്കുന്നു.
At the very least,
ഏറ്റവും കുറഞ്ഞ പക്ഷം,
we need to go to him for the promise.
നമ്മൾ ആ വാഗ്ദത്തത്തിനു വേണ്ടി അവന്റെ അടുക്കലേക്ക് പോകണം.
Petal, a young boy sitting here.
ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു പയ്യനോട് ഞാൻ പറയാം,
I want to give you an ice cream.
എനിക്ക് ഞാൻ നിനക്ക് ഒരു ഐസ്ക്രീം തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു.
The first thing that he asked me is this.
ആ പയ്യൻ എന്നോട് ഏറ്റവും ആദ്യം ചോദിക്കാൻ പോകുന്നത് എന്താണ്?
Where is the ice cream?
എന്തി ഐസ്ക്രീം?
I say, wait.
ഞാൻ പറയാം, കാത്തിരിക്ക്.
Come to my home at 5:00 in the evening.
ഇന്ന് വൈകുന്നേരം 5 മണിക്ക് എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാ എന്ന് ഞാൻ പറയും.
I will give you the ice cream.
അങ്ങനെ വന്നാൽ ഞാൻ നിനക്ക് ഐസ്ക്രീം തരാം എന്ന് പറയും.
Now, if the boy doesn't believe that I'll give him the ice cream, he will not come to my home, isn't it?
ആ പയ്യൻ എന്താ വിചാരിക്കുവാ, അങ്ങള് ചുമ്മാ പറയുവാ എന്ന് വിചാരിക്കുവാണെങ്കിൽ അവനെ എന്റെ വീട്ടിലേക്ക്
വരത്തില്ല. എനിക്ക് ഐസ്ക്രീം തരാൻ പോ, പിന്നെ പാസ്റ്റർ വേറെ ജോലിയൊന്നും ഇല്ലേ, അതും പാസ്റ്റർ. അമ്മ, ഞാൻ പോകത്തില്ല, ചുമ്മാതാ കളിപ്പിക്കുക എന്നെ. പാസ്റ്റർ എന്നെ വേറെ എല്ലാം ചാനൽ തരാൻ വേണ്ടിയായിരിക്കും. എനിക്കറിയാം പാസ്റ്റർ എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടിയായിരിക്കും വിളിച്ചത്. ഞാൻ പോകത്തില്ല.
മേ ബി പാസ്റ്റർ ഇസ് കോളിംഗ് മീ ജസ്റ്റ് ടെല്ലിംഗ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. മേ ബി ഹി വാണ്ട്സ് ടു റെബ്യൂക്ക് മീ, ബട്ട് ഈസ് ജസ്റ്റ് ടെല്ലിംഗ് ദാറ്റ് ഹി വിൽ ഗിവ് എൻ ഐസ്ക്രീം.
അറ്റ് ദ വെരി ലീസ്റ്റ് വി നീഡ് ടു ഗോ ടു ഹിം ഫോർ ദ പ്രോമിസ്.
തന്നെങ്കിൽ ആ വാഗ്ദത്തം ലഭിക്കാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകണ്ടേ?
The least we should do, we can do, is to go to him for the promise.
വാഗ്ദത്തം തന്ന ആളുടെ അടുക്കലേക്ക് ഒന്ന് പോകുന്നത് അത്രയും നമുക്ക് ചെയ്യാൻ
പറ്റില്ല. That may not be the only condition, but that is the least you should do to receive from God.
ഒരുപക്ഷേ അത് ഏക വ്യവസ്ഥ അല്ലായിരിക്കാം, പക്ഷേങ്കിൽ കുറഞ്ഞ പക്ഷം അതെങ്കിലും ചെയ്യണ്ടേ?
How many of us are waiting and waiting for God to do some magic in our lives?
നമ്മൾ എത്ര പേര് ദൈവം നമ്മുടെ ജീവിതത്തിലെ മാന്ത്രികമായിട്ട് ചില കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു.
Last week someone told me like this, Pastor, you said about debt and you didn't say the right thing because God does release us from debt.
കഴിഞ്ഞ ആഴ്ച ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഈ കടത്തെ പറ്റി പറഞ്ഞു. അപ്പൊ ദൈവം നമ്മളെ, പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞില്ല അതിനകത്ത്, ദൈവം നമ്മളെ കടത്തിൽ നിന്ന് വിടുവിക്കും.
Well, You see, I was not doubting that God doesn't release you from debt.
ദൈവം കടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്.
God releases you from all your problems.
ദൈവം നമ്മളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ
വിടുവിക്കും. God cannot help you, who can help you?
ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റില്ല, പിന്നെ ആർക്കാ സഹായിക്കാൻ
പറ്റും? So I am not saying that God cannot help you, release you from your debt.
ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ലെന്നോ അല്ലേ നമ്മുടെ കടത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ പറ്റില്ലെന്നോ
അല്ല ഞാൻ പറയുന്നത്. I am saying that I am saying is there is no magical way to come out of your debt.
ഞാൻ പറയുന്ന ഇത്രമേ ഉള്ളൂ, മാന്ത്രികമായിട്ട് ഹൂഹ എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് നമ്മുടെ കടത്തിൽ നിന്ന് വരുമെന്ന് നമ്മൾ ചിന്തിക്കരുത്.
Yes, maybe some curse came upon you and you went into big debt. Maybe God can give you a breakthrough in some area.
ഒരു പക്ഷേ ചില വലിയ ഒരു ശാപം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ദൈവം നിങ്ങളെ ആ ശാപത്തിൽ നിന്ന് ഇറക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടാം.
But you see, most of us, we go into debt because we were not careful with our lives.
പക്ഷേ നമ്മളിൽ പലരും കടത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സൂക്ഷിച്ചല്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്തത്.
Even the world knows how to live free from debt.
ലോകത്തിലുള്ള ആൾക്കാർക്കും അറിയാം എങ്ങനെ കടത്തിൽ പോകാതെ നിൽക്കണമെന്ന്.
All that I am saying is this, being a disciple means you need to work, work so that you can move into the things that God has prepared for you.
എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹമുള്ളവരും താല്പര്യമുള്ളവരും ആയിരിക്കും.
And it may be more than just coming to him in faith.
അത് വിശ്വാസത്തിൽ അവന്റെ അടുക്കലേക്ക് വരുന്നതിനെ അപ്രമായിട്ടും ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം.
You may be saying, Lord, free me from my debt.
ഒരുപക്ഷേ നിങ്ങൾ ഇങ്ങനെ പറയും, ദൈവത്തോട് പറയുന്നുണ്ടായിരിക്കാം, ദൈവമേ എന്നെ എന്റെ കടത്തിൽ നിന്ന് വിടുവിക്കണമേ.
God may give you, tell you to take an extra job.
ഒരുപക്ഷേ ദൈവം നിങ്ങളോട് ഒരു അടുത്ത ഒരു ജോലിയുടെ എടുക്കാനായിട്ട് പറഞ്ഞേക്കാം.
I will not take an extra job.
പക്ഷേ ആള് പറയുന്ന അതെന്നെ കൊണ്ട് പറ്റില്ല.
I will not take more pains.
ഞാന് കൂടുതൽ കഷ്ടപ്പെടാൻ തയ്യാറല്ല.
So you see a problem there.
അപ്പോൾ അവിടെ ഒരു പ്രശ്നം കാണുന്നുണ്ടോ നിങ്ങൾ?
Problem is this.
പ്രോബ്ലം എന്താണ്?
We are not willing to hear from God. We just want to receive from God.
ദൈവത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ ആഗ്രഹമില്ല, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ.
It's a big difference, my dear friends.
അതൊരു വലിയൊരു വ്യത്യാസമായി ഈ രണ്ട് കാര്യത്തിൽ.
Okay, let's go to the book of Nehemiah, please. Sorry, I'm taking so long introducing you to Nehemiah. Can we read the first chapter of Nehemiah? As you know, Nehemiah is a wonderful book for us to look, meditate on.
Nehemiah ഇത് വളരെ നല്ല ഒരു പുസ്തകമാണ് ധ്യാനിക്കാൻ വേണ്ടി.
A very simple book.
വളരെ സിമ്പിൾ ബുക്കാണ്, പുസ്തകമാണ്.
But it gives us some great things to think about.
നല്ല ചിന്തിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പുസ്തകമാണ്.
We can learn a lot about our journey with God from this book.
നമ്മളെ ദൈവവുമായിട്ടുള്ള നടപ്പിലെ പല കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കും.
I don't want to take too much time of introduction to the book of Nehemiah. Just a few things I want to show you. And that is how it all started, what happened. We have the third slide. Sorry. It's not moving. Oh, something wrong. Can you help me, please? First of all, we can't. That one. That's the third slide about the timeline of Israel. You see, as you all know, Israel was a very mighty nation under Solomon.
ശലോമോന്റെ കാലഘട്ടത്തില് ഇസ്രായേൽ വലിയ ഒരു രാഷ്ട്രമായിരുന്നു.
Then it divided into two because it became Israel and Judah.
എന്നാൽ ശലോമോന്റെ കാലത്തിന് ശേഷം ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു.
The 10 tribes became Israel and the 2 tribes became Judah.
വടക്കേ ഭാഗത്തുള്ള 10 ഗോത്രങ്ങൾ അത് ഇസ്രായേലായിട്ടും തെക്കേ ഭാഗത്തുള്ള 2 ഗോത്രങ്ങൾ അത്
I'm sorry, the slide is not clear. You can't see because of the problem we have with the LCD. If you had the TV, it would have been more clear to you. But I'll just tell these things to you, all right? You don't have to... See, after the time of Solomon, the Israel was divided because of lack of obedience to God and a lot of issues happened. As you know, Israel never could fully obey God.
ഇസ്രായേലിനെ ദൈവത്തെ പൂർണ്ണമായിട്ടും ഒരിക്കലും അനുസരിക്കാൻ സാധിച്ചില്ല. ഇസ്രായേലിലെ അനുസരണക്കേട് മൂലവും ഇസ്രായേലിലെ ശലോമോന്റെ കാലഘട്ടത്തിന് ശേഷം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു.
God had promised them very clearly, if you do my law, if you keep my law, I will bless you.
ദൈവം അവരോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു, നിങ്ങൾ എന്റെ ന്യായ പ്രമാണം പാലിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും.
Don't obey me, I will scatter you.
എന്നാൽ നിങ്ങളെ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചിതറിക്കും.
The first law they broke.
ഈ ഏറ്റവും ആദ്യത്തെ കൽപ്പന തന്നെയായിരുന്നു ഏറ്റവും ആദ്യം ലംഘിച്ചത്.
What is the first commandment? In one of the first commandment out of the 10 commandments.
ഏറ്റവും 10 കൽപ്പനയിൽ ഏറ്റവും ആദ്യത്തെ കൽപ്പന എന്താണ്?
What is the first commandment? Yeah. You shall have no other gods before me.
ഞാൻ കൂടാതെ നിങ്ങൾക്ക് വേറെ ഒരു
ദൈവം പാടില്ല. The first commandment first.
അവരെ ആദ്യത്തെ കൽപ്പനയാണ് ആദ്യമേ അവരെ ലംഘിച്ചത്.
And God had was very patient with them.
ദൈവം അവരോട് വളരെ ക്ഷമയോടെ ആണ് ഇടപെട്ടത്.
In BC 722 Israel was taken away by the Syrians. No one even knows what happened to them.
722 BC ആ സമയത്തായിരുന്നു ഇസ്രായേലിനെ അസീരിയ എന്ന് പറയുന്ന ആ ഒരു രാജ്യം വന്ന് കീഴടക്കിയത്.
And after almost 100 more years it was Judah, the two tribes in Judah, 606 they were sent, the Babylonians came and took them away.
നാലെ കുറെ വർഷങ്ങൾ, ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം ഈ തെക്കേ ഭാഗത്ത് ഉണ്ടായിരുന്ന രണ്ട് ഗോത്രങ്ങൾ, അത് യൂദ, അവരും ദൈവം ബാബിലോണിനെ അയച്ച് അവരെ
ജെറുസലേം വാസ് ഡിസ്ട്രോയ്ഡ്.
അവിടെ യെരുശലേം പൂർണ്ണമായിട്ട് നശിച്ചു.
They were all taken into exile to the Persian land, Babylonian and Persian lands.
ബാബിലോണിലെ ആൾക്കാർ അവരെ യെരുശലേമിനെ നശിപ്പിച്ചെന്ന് മാത്രമല്ല, യെരുശലേമിലെ ആൾക്കാരെ പ്രവാസത്തിൽ എടുത്തുകൊണ്ട് അവരെ ബാബിലോണിൽ കൊണ്ടുപോയി.
After 70 years of exile,
എന്നാൽ പ്രവാസത്തിന്റെ 70 വർഷത്തിന് ശേഷം
God brought the first team back through Zerubbabel.
Zerubbabel എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ കൂടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുറെ ആൾക്കാര് ഈ ബാബിലോണിൽ നിന്ന് തിരിച്ച് ഇസ്രായേലിലേക്ക് കടന്നു വരാനിടയായി.
They came back and started building the temple and they started staying in that. It was a mess, but they somehow started staying there.
അവിടെ എല്ലാം കുളമായി കിടക്കുമായിരുന്നു. എന്നാല് ആ സെറുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ കുറെ ആൾക്കാർ വന്നിട്ട് അവിടെ ദേവാലയം പണിയാനായിട്ട് തുടങ്ങി.
They finished the temple construction by 516 BC.
516 BC ആ സമയത്താണ് ഈ സെറുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ആൾക്കാർ തിരികെ വരികയും അവിടെ ഒരു ദേവാലയം പണിയാനായിട്ട് തിരിച്ച്.
And then Ezra had to go back to Babylon. Ezra went back.
എന്നാൽ എസ്ര എന്ന് പറയുന്ന ആൾ അവരുടെ കൂടെ വന്നിട്ട് പിന്നെ അദ്ദേഹം ബാബിലോണിൽ തിരിച്ചു പോയി.
And so at 445 BC,
445 BC
an unknown man called Nehemiah.
അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് നെഹമയ എന്നായിരുന്നു.
It's very interesting.
ഈ നെഹമയാവിന്റെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്.
How do we go back here? Okay. See, Nehemiah was not a prophet or priest or king.
നെഹമയാവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രവാചകനല്ലായിരുന്നു, അദ്ദേഹം പുരോഹിതനല്ലായിരുന്നു, അദ്ദേഹം രാജാവുമല്ലായിരുന്നു.
No one knew about Nehemiah.
ഈ നെഹമയാവിനെ കുറിച്ച് ആർക്കും അങ്ങനെ കാര്യമായിട്ട് അറിയത്തില്ല.
But it's very interesting.
വളരെ
that he did his work in that exiled place so well that he became a cup bearer to the king.
Adeham rajavinte cup bearer panepatra
vahagan
panepatra vahagan aayite adeham avade pravartichondirikkuvayirunnu.
Vaanganalla vahikkunnavan.
Aa
vaangilla
illa vaangilla.
Okay. But just imagine, the king had so much confidence in this man.
Onorthu veike avudte rajavine ee vyaktiyil ithrayum adhiyam urappundayirunnu.
See, this man, suppose he put some poison into that and gives to the king dies.
Aa oru sthanathu nilkunna aalu onorthu veike rajavine kudipikkina adinathu endengilum visham vellum kalaki koduthalo.
You see, and he knowing the king, knowing that he was a Jew, he was actually captured from Israel. He was one of the prisoners, isn't it?
ഉരുഗണക്കിനെ നോക്കിയാലേ നെഹമ്യാവ് യഹൂദനായിരുന്നു. യഹൂദനായിട്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്ന കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തെ ഇത്രയും വലിയ പോസ്റ്റ് എങ്ങനെ
കൊടുത്തു? The king should have appointed one of his closest relatives actually to be a cupbearer in one sense, isn't it?
ഉരുഗണക്കിനെ രാജാവ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു ചർച്ചക്കാരനെ ആയിരുന്നു.
Just imagine you're putting some, bring someone from jail and telling him, you be the treasurer in this place. You see, can you see, it was very, very odd for Nehemiah to become the cupbearer to the king.
നോർത്തോയിക്കേ ജയിലിലെ പണ്ട് കിടന്ന ആളിനെ നമ്മള് ഈ സഭയുടെ ട്രഷറർ ആക്കുക, അങ്ങനെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഒരു ഇത്രയും വലിയ ചുമതല അങ്ങനെ കൊടുക്കത്തില്ലല്ലോ.
He don't know how he could get, have he got that much of confidence in that kingdom.
ഇത്രയും രാജാവിന്റെ ആ വിശ്വാസം നേടിയെടുക്കുന്ന ഒരു സ്ഥാനത്തേക്ക് എങ്ങനെ നെഹമ്യാവ് കടന്നു വന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു.
Very interesting, you know what the king said about Nehemiah once.
ഒരു പ്രാവശ്യം രാജാവ് നെഹമ്യാവിനെ കുറിച്ച് എന്തുവാ പറഞ്ഞതെന്ന് അറിയാമോ?
You have never been sad in my presence before. Why are you sad?
രാജാവ് നെഹമ്യാവിനോട് പറഞ്ഞു, അയ്യോ എന്റെ മുമ്പിൽ നീ ഒരിക്കലും ഇതിനു മുമ്പ് വിഷാദിച്ചിരുന്നിട്ടില്ലായിരുന്നല്ലോ, എന്തു പറ്റി?
What an amazing testimony.
അത് എന്തൊരു വലിയ ഒരു സാക്ഷ്യമാണ്.
You see, when we come to church, we all look sad, isn't it?
സഭയിലൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ,
അയ്യോ പള്ളി പോണമല്ലോ, നമുക്ക് പോകുമ്പോഴേ ദുഃഖമാണ്, അയ്യോ
വളരെ ദുഃഖത്തോടാണ് പലരും വന്നിരിക്കുന്നത്,
അയ്യോ എന്തോ ചെയ്യണമേ, കാർ ബ്രേക്ക് ഡൗൺ ആയി പോയേ, അയ്യോ ഇനിയിപ്പോ ഓട്ടോ പിടിച്ച് പോകണമല്ലോ, അയ്യോ ദൈവമേ 3 മണിക്കൂർ ഇരിക്കണം പാസ്റ്റർ, നീ എന്തൊക്കെയാന്ന് പറയാൻ പോകുന്നത്? See, we look sad most of the time, isn't it? When we are happy, we praise God, but we are happy very less.
നമ്മള് സന്തോഷമുള്ളപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കാറുണ്ട്, പക്ഷേ മിക്കവാറും നമ്മൾ സന്തോഷത്തിലല്ല.
See, here was a man who was never sad in the presence of the king. Amazing testimony.
പക്ഷേങ്കിലും നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജാവിന്റെ മുമ്പിൽ അതിനു മുമ്പ് ഒരിക്കലും വിഷാദിച്ച് ഇരുന്നില്ലായിരുന്നു.
Quickly, let's read the book of the first chapter of Nehemiah. It's a wonderful
നെഹമ്യാവിന്റെ ആദ്യത്തെ അധ്യായം ഒന്ന് വായിക്കാം പെട്ടെന്ന്.
ഹഖല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദായിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതിനവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്തമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിന്നിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താൽപര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന് പാനപാത്ര വാഹകനായിരുന്നു.
Very wonderful story. How it begins is that Nehemiah finds out about the sad state of Jerusalem.
നെഹെമ്യാവ് യെരുശലേമിന്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാനിടയായി.
And the moment he hears that, he weeps down and cries and he begins to pray.
അദ്ദേഹം ആ വർത്തമാനം കേട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞു, അദ്ദേഹം ദുഃഖിച്ചു, അദ്ദേഹം ഉപവസിച്ചു.
The burden for Nehemiah was about his people.
നെഹെമ്യാവിനെ അവന്റെ ജനത്തെ കുറിച്ച് വളരെ ഭാരമുണ്ടായിരുന്നു.
He must have been very doing very well in the king's palace.
നെഹെമ്യാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജാവിന്റെ ആ കൊട്ടാരത്തിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുകയായിരുന്നു.
You know that Nehemiah actually never had been to Jerusalem before. He had never been to Jerusalem before he went to build the wall.
ഈ നെഹെമ്യാവ് ഇതിനു മുമ്പ് യെരുശലേമിൽ പോയിട്ടില്ലായിരുന്നു.
He only heard about people of God.
നെഹെമ്യാവ് ഈ യെരുശലേമിനെ കുറിച്ചും അവന്റെ ജനത്തെ കുറിച്ചും കേട്ടിട്ടേ ഉള്ളായിരുന്നു.
Burden he has.
എന്നാൽ അദ്ദേഹത്തിന് ഈ ഇസ്രായേലിന് വേണ്ടി വലിയ ഒരു ഭാരം ഉണ്ടായിരുന്നു.
What kind of calling do we have, my dear friends?
എനിക്ക് ചോദിക്കാനുള്ളത് നമുക്ക് ഏത് രീതിയിലുള്ള ഒരു വിളിയാണ് ഉള്ളത്?
Well, we may have been placed in good positions.
ഒരു പക്ഷേ നമ്മൾ നല്ല സ്ഥാനത്തിലായിരിക്കും.
Somehow we are not able to sense the importance of our calling.
എന്തുകൊണ്ടോ നമ്മളുടെ ആ വിളിയുടെ ആ ഒരു പ്രാധാന്യം നമുക്കത് മനസ്സിലാകുന്നില്ല.
We're willing to go here and go there, just follow whatever comes our way.
നമ്മളെ അവിടെ പോവാനും ഇവിടെ പോവാനും എന്തൊക്കെ അതിനു വേണ്ടിയൊക്കെ നമ്മൾ തയ്യാറാണ്.
Nehemiah got a strong sense of what God wanted him to do.
നാല് നെഹെമ്യാവിനെ സംബന്ധിച്ച് ദൈവം നെഹെമ്യാവിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു അതിനെക്കുറിച്ച് ഒരു നല്ല ഒരു ബോധമുണ്ടായിരുന്നു.
See, there was no some deep voice from God, strong voice from God like that saying, Nehemiah, this is what I want you to do.
ഈ നെഹെമ്യാവിനെ സംബന്ധിച്ച് വലിയ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് നെഹെമ്യാവേ ഞാൻ നിന്നിൽ നിന്ന് ഇതാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ കേട്ടില്ല.
He heard how terrible his people were. He began to cry and pray.
അവന്റെ ജനം അവരുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ അറിഞ്ഞപ്പോൾ ആ നിമിഷം തൊട്ട് അദ്ദേഹം വിഷമിച്ചു, അദ്ദേഹം ദൈവത്തോട് നിലവിളിച്ചു, പ്രാർത്ഥിച്ചു.
You see, this prayer is the rest of the chapter.
ഈ ആദ്യത്തെ അധ്യായത്തിന്റെ മിക്കാനും ബാക്കി ഭാഗം എല്ലാം പ്രാർത്ഥനയാണ്.
And can you just tell a few things about this prayer of Nehemiah?
ഈ നെഹെമ്യാവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു കൊള്ളട്ടെ.
Number 1.
ഒന്നാമതായിട്ട്
Nehemiah talks about his spiritual condition, his and his people's spiritual condition. This is what we are.
നാമതായിട്ട് നെഹെമ്യാവിന്റെയും നെഹെമ്യാവിന്റെ ജനത്തിന്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നു.
Oh God, this is what we are.
ദൈവമേ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ആൾക്കാരാണ്.
Remember, Jesus Christ had to once tell the church what condition they were. They didn't even know what condition they were.
നിങ്ങൾ ഓർക്കണം, യേശുക്രിസ്തു സഭകളുടെ അവസ്ഥ എന്തായിരുന്നെന്ന് സഭകളോട് പുതിയ നിയമത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് അറിയത്തില്ലായിരുന്നു അവരുടെ അവസ്ഥ.
To which church did he say like this?
ഏത് സഭയോടാണ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്?
You think you are rich.
നിങ്ങള് വളരെ ധനികരാണ്, സമ്പന്നരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു.
This church was it.
ഏത് സഭയോട് അങ്ങനെ പറഞ്ഞത്?
Yes. From the back, I can't hear in the back.
പറയുന്നൊന്നും ആരും പറയുന്നില്ലല്ലോ.
This church was it in the book of Revelation.
ഇത് വെളിപാട് പുസ്തകത്തിലെ ഏത് സഭയോടായിരുന്നു പറഞ്ഞത്?
ഹലോ, ഉറങ്ങുവാന്നോ പറയല്? Yes. പുറയില്ല, അവിടെ അപ്പുറം, ഇവിടെ അല്ല പുറം. ഓക്കെ, അവിടെ ആരെങ്കിലും ലാവോഡിസിയ, പ്രൈസ് ഗോഡ്,
ലാവോഡിക്കിയ സഭ.
ഗോഡ് ഹാഡ് ടു ടെൽ ദം, ക്രൈസ്റ്റ് ഹാഡ് ടു ടെൽ ദം, ഹേ, യു തിങ്ക് യു ആർ റിച്ച്, ബട്ട് യു ആർ പൂർ, നേക്കഡ്, മിസറബിൾ, ബ്ലൈൻഡ്.
യേശുവിനെ അവരോട് ഇങ്ങനെ പറയേണ്ടി വന്നു, നിങ്ങൾ സമ്പന്നരാണ്, നിങ്ങളെ പൂർണ്ണരാണ് അല്ലേ, എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ നിങ്ങളെ വളരെ നിങ്ങൾ നഗ്നരാണ്, നിങ്ങളെ വളരെ ദാരിദ്ര്യമുള്ളവരാണ്.
വാട്ട് മസ്റ്റ് ഹാവ് ബീൻ ദേർ പ്രയർ ദെൻ, ജസ്റ്റ് ഇമാജിൻ വാട്ട് മസ്റ്റ് ഹാവ് ബീൻ ദേർ പ്രയർ.
അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി, ലൗദിക സഭയുടെ ആൾക്കാരെ അതിന് മുമ്പ് എങ്ങനെയായിരിക്കും
പ്രാർത്ഥിച്ചത്?
അപ്പം അവർക്ക് അറിയത്തില്ലായിരുന്നു അവരുടെ അവസ്ഥ അത്രമാത്രം പരിതാപകരമായിട്ടാണെന്ന്.
Sometimes good to record your own prayers.
ചിലപ്പോൾ നമ്മളുടെ പ്രാർത്ഥന നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് പിന്നെ കേട്ടാൽ നല്ലതാണ്.
അതോ ഇല്ലയോ, അറ്റ്ലീസ്റ്റ് ടെൽ യുവർ വൈഫ് ഓർ ഹസ്ബൻഡ്, എന്നെ പ്രാർത്ഥന ഒന്ന് റെക്കോർഡ് ചെയ്ത് തരണേ എന്നൊക്കെ എനിക്കൊന്നൊന്ന് വല്ലപ്പോഴും കേട്ടാൽ കൊള്ളാം. You see, because you see, these are not the prayers that we usually do.
ദാണെന്ന് വെച്ചാൽ ഈ നഹമയാവ് പ്രാർത്ഥിച്ച പോലെ അല്ല സാധാരണഗതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
How many of us cry out and say, Lord, I'm miserable and naked and blind.
ദൈവമേ, എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടാണ്, ഞാൻ നഗ്നനാണ്, ഞാൻ അന്ധനാണ് എന്ന് എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കും?
First thing about his prayer, what he realized, his and his people's spiritual condition.
അതിമായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് നെഹെമ്യാവ് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ജനത്തിന്റെ ആത്മീക അവസ്ഥയെക്കുറിച്ച് ദൈവത്തോട് പറയുന്നു.
Number 2, you know what he said in that prayer?
രണ്ടാമതായിട്ട് ആ പ്രാർത്ഥനയിൽ എന്തുവാ പറയുന്നതെന്ന് അറിയാമോ?
He was reminding God of his promises.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ദൈവത്തെ തന്നെ ഓർപ്പിക്കുകയായിരുന്നു.
Isn't that amazing?
അതെ, ഒരു അതിശയകരമായിട്ടുള്ള കാര്യമല്ലേ?
That's why I told you, unless we read the Bible, how will we know about his promise?
നമ്മളെ ദൈവവചനം വായിച്ചില്ലെങ്കിലെ അവിടെ എങ്ങനെയാണ് ദൈവത്തിന്റെ വാഗ്ദത്തം എന്തോ ആണ് അറിയുന്നത്?
Oh God, this is what you have promised us.
ദൈവമേ, അങ്ങ് ഞങ്ങളോട് ഇങ്ങനെ വാഗ്ദത്തം ചെയ്തായിരുന്നല്ലോ.
You know, my great grandfather was a great man of God.
എന്റെ വലിയ വലിയപ്പച്ചൻ ഒരു വലിയ ദൈവത്തിന്റെ ഒരു ദാസനായിരുന്നു, നല്ല ദാസനായിരുന്നു.
They used to call him പ്രാർത്ഥനാ അപ്പച്ചൻ.
ഞങ്ങൾ അദ്ദേഹത്തെ പ്രാർത്ഥനാ അപ്പച്ചൻ എന്നായിരുന്നു വിളിക്കുന്നത്.
His knees were so swollen because he was always kneel and pray. The knees were swollen like that. There was even a place where he used to kneel and pray. The ground itself, they marked it, they could in that house.
അദ്ദേഹം വളരെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മുട്ടുകുത്തി മുട്ടുകുത്തി മുട്ട് തന്നെ ഇങ്ങനെ നീര് വന്നു.
He used to pray with his eyes open all the time.
അദ്ദേഹം കണ്ണ് തുറന്നായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുന്നത്.
You know, most of his prayers was this: Lord, my children and my grandchildren, my great grandchildren, I want my generations to be blessed.
അദ്ദേഹം
know you,
മിക്കവാറും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദൈവമേ, എന്റെ മക്കള്, എന്റെ കൊച്ചുമക്കള്, അവരുടെ മക്കള്, അവരൊക്കെ അനുഗ്രഹിക്കപ്പെടണം, അവരൊക്കെ അങ്ങേ അറിയണം.
To serve you,
അവരെ അങ്ങേ സേവിക്കാൻ ഇടയാക്കണമേ.
I'm not surprised why God called me when I was just 23 years old.
ഒരു 23 വയസ്സായിരുന്നപ്പോൾ ദൈവം എന്തിനാ എന്നെ വിളിച്ചതെന്ന് അതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നില്ല.
I was running away from God in one sense.
ഒരു കണക്കിന് ഞാൻ ദൈവത്തിൽ നിന്ന് ദൂരെ ഓടിപ്പോവുകയായിരുന്നു.
Had all the pleasures that I could get actually.
എനിക്ക് അന്ന് വേണ്ടിയ സുഖഭോഗങ്ങൾ അതൊക്കെ ഒരുപക്ഷെ എനിക്ക് ലഭിക്കുകയും ചെയ്തേനെ.
But God came after me.
പക്ഷേ ദൈവം എന്റെ പിന്നാലെ വന്നു.
I believe it was the prayer, the heritage of my godly heritage that reach out to me and pull me out just like
njan vicharikkunnathu adu ende devigamayittulla aa prarthanagale enikku vendi nalgapettittundayirunnu adundayirunnu devam vilichathu.
He reminded God of his promises.
Devathinte vaagdathangale eduthe ivide Nehemiah orpikkukayanu.
You know what's even more amazing?
വലിയ അതിശയകരമായിട്ടുള്ള കാര്യം എന്താണെന്ന്
അറിയാമോ? Even while he was praying,
അവിടെ പ്രാർത്ഥി അദ്ദേഹം അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ
God was giving him an idea of what he needed to do.
മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഐഡിയ ദൈവം നെഹെമ്യാവിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
My dear friends, this is what we need, especially for us as a church.
പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് നമുക്ക് വേണ്ടത്, പ്രത്യേകിച്ച് ഒരു സഭയായിട്ട് നമുക്ക് വേണ്ടത്.
I was telling the prayer team recently.
ഈ അടുത്തിടയിൽ ഞാൻ ഈ സഭയിലുള്ള പ്രയർ ടീമിനോട് പറയുകയായിരുന്നു.
I told them like this.
ഞാൻ അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത്.
We have been praying here, we are praying and continuing to pray.
നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു.
And it seems like you are like the people are holding the hands of Moses so the tree can be worn down there.
Moshe prarthichondirunna pole Mosheyude rendu kai ingane തൂക്കി സഹായിച്ചു ഇങ്ങനെ പൊക്കി പിടിക്കാനായിട്ട് അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ ഇവിടെ നടക്കുന്നതെന്ന്
തോന്നുന്നു.
പ്രേയർ ടീം ഇവിടെ വളരെ കഷ്ടപ്പെട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്.
I asked them this very interesting question.
ഞാൻ അവരോട് ഈ ഒരു ചോദ്യം ചോദിച്ചു.
What is the battle that is happening down there? There was a battle going on when Moses was praying, isn't it?
മോശെ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എന്തുവായിരുന്നു യുദ്ധം നടന്നുകൊണ്ടിരുന്നത്?
Sad to say the prayer team is praying for us. Dukham ennu parayatte prarthana team namukku vendi prarthikkiyana pakshe nammal yuddham endo nammal ariyunnilla. Why should they lift up their hands and pray?
Endina prayer team illulla aalkare കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടത്?
Because there's a battle down there in the valley.
എന്തിനാണെന്ന് വെച്ചാൽ താഴ്വരയിലെ അവിടെ ഒരു യുദ്ധമുണ്ട്.
The battle has to be won.
എന്നിട്ട് ആ യുദ്ധം ജയിച്ചേ മതിയാകൂ.
My dear friends, God needs to show us much more clearly.
പ്രിയ സുഹൃത്തുക്കളെ, ദൈവം നമ്മളെ കൂടുതൽ വ്യക്തമായിട്ട് കാണിച്ചേ മതിയാകൂ.
We take pride in being a word based church.
നമ്മളെ വചനത്തിലെ ബേസ് ആയിട്ടുള്ള ഒരു സഭയാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ മേടിക്കാറുണ്ട്,
അഹങ്കരിക്കാറുണ്ട് അല്ലേ? ഓ, ഇവിടെ വചനം വേണം, നമ്മൾ ഭയങ്കര വചനം. പക്ഷെ ഞാൻ പറയട്ടെ, യുദ്ധം എന്തോന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ.
We must understand what is the battle.
Oh God, help us to see the battle.
Devume yuddham endanannu manasilakkuvan njangale sahayikkaname.
And help us to know what to do.
Nammale njangal endu cheyanam ennu manasilakkuvan njangale sahayikkaname.
This is the last verse in that chapter.
Avade ഈ അധ്യായത്തിൽ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്ന കാര്യം,
ആ വാക്ക്, ഏറ്റവും അവസാനത്തെ വാക്ക് ഏതാണ്? Nehemiah already got the plan of action.
ഈ പ്രാർത്ഥനയുടെ അവസാന ഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെഹമ്യാവിന് അറിയാം അടുത്ത അദ്ദേഹം എന്തുവാ ചെയ്യേണ്ടിരുന്ന.
ഒന്നോർത്തോണം, ഒന്നോ രണ്ടു ദിവസം കൊണ്ട് നിർത്തിയ പ്രാർത്ഥനയല്ല. He prayed for days. He said, night and day I have been praying. He says in that prayer.
ഇത് ഒരു നിമിഷം കുറച്ച് നേരം മാത്രം പ്രാർത്ഥിച്ച കാര്യമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. കുറേ നാൾ ദുഃഖിച്ച് ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്.
You know what finally he says in the last words?
അവിടെ അവസാനത്തെ വാക്യത്തിൽ അവിടെ എന്തോ പറയുന്നത് അറിയാമോ?
Lord grant me success before the king.
ഇന്ന് അടിയനെ കാര്യം സാധിപ്പിച്ച് തരണമേ.
What does that mean?
അതിന്റെ അർത്ഥം എന്താ?
He had already made up his mind what to do. He already knew what he was going to do.
അദ്ദേഹം എന്തുവ ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പ്ലാൻ ഓൾറെഡി ഉണ്ടാക്കി. Hallelujah. Thank you, Lord. Yes.
See, may our prayers bring us to a place where we are hearing what we need to do.
നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് ഉള്ള കാര്യം നമുക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ഇടയാകട്ടെ.
Too many of us are not sure about our calling.
നമ്മളിൽ പല ആൾക്കാർക്കും നമ്മളെ ദൈവം എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ വലിയ തിട്ടമില്ല.
So let me close by telling you just one more thing, please.
ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ.
Since this is just an introduction to Nehemiah.
ഞാൻ ഇന്ന് പറയുന്നത് ഈ ഒരു പുസ്തകത്തിന്റെ മുഖവരയാണ്.
Just I want just want to say what is so important about the book of Nehemiah. What do we learn from the book of Nehemiah, the whole book of Nehemiah?
നെഹമ്യാവിന്റെ പുസ്തകത്തിന്റെ പ്രാധാന്യം എന്താണ് ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്?
As we keep on studying this, we will learn more.
നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും.
Three things I want to put before you.
മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ മുമ്പാകെ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു.
Three important things we learn from the book of Nehemiah.
മൂന്ന് പ്രധാന കാര്യങ്ങൾ നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നു.
Number 1.
ഒന്നാമതായിട്ട്
is the importance of working together.
ഒന്നാമതായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ ഇവിടെ കാണുന്നു.
Husband and wife, we need to work together.
ഭർത്താവും ഭാര്യയും ഒന്നിച്ച് പ്രവർത്തിക്കണം.
We got a couples meeting coming up this afternoon, isn't it?
ഇന്ന് ഉച്ചയ്ക്ക് ദമ്പതിമാർക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് ഉണ്ട്.
ഭാര്യമാർ ആഞ്ഞു ശ്രമിക്കുകയാണ് ഭർത്താക്കന്മാർ എങ്ങനെയും വരാൻ വേണ്ടിയിട്ട്. അല്ല എവിടെ എനിക്കറിയാം ഒത്തിരി ഭർത്താക്ക ഭാര്യമാർ ഇവിടെ അയ്യോ ചേട്ടാ ഒന്ന് വരണേ.
There are many wives here who are really trying hard Achaya, to get their husbands Achaya. To come for the meeting. Oh, please.
ഭർത്താക്കന്മാർ നേരെ തിരിച്ചാണ് അവർ എങ്ങനെയും വലിയ ശ്രമിക്കുകയാണ്. നീ പോടി നീ പോയി കേട്ടിട്ട് വാ എനിക്കല്ലേ വേണ്ടത്.
Unfortunately, many husbands are, they are trying to push their wives. You go and hear.
നീ കേട്ടിട്ട് വാ നിനക്കല്ലേ ആവശ്യം.
You are the one who has to become all right.
നീ ശരിയാ ബാക്കി എല്ലാം ശരിയാവും.
If you become all right, everything will be all right at home.
യുദ്ധമാണ് എന്തുവാ ഭർത്താവ് ഭാര്യ വലിക്കാനും ഭർത്താവിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഭർത്താവ് നേരത്തെ അങ്ങോട്ട് യുദ്ധം അല്ലേ. അതാണ് കപ്പിൾസ് മീറ്റിംഗിൻ്റെ അവസ്ഥ. പ്ലീസ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ടുഗെദർ,
ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യം.
യു കാൻ്റ് ഡു ഇറ്റ് അലോൺ,
നമുക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല.
We need each other. Nehemiah couldn't do it alone.
Nehemiah-vine thanne madil paniyan pattathillayirunnu.
Number 2.
Rendamathayittu
the importance of godly leadership.
Devigamayittulla nedrutvathinte aavashyakatha.
You see, sometimes I think about myself.
Chalappa njan enne kuricha chindikkarundu.
I say, Lord, I may be strong as a person, but that is not enough.
Devame oru pakshe njan oru വ്യക്തിയായിട്ട് ഞാൻ സ്ട്രോങ് ആണ് പക്ഷെങ്കിൽ അത് പോരാ.
ഐ മേ ബി എ സ്ട്രോങ് പേഴ്സൺ, വാട്ട് ഇസ് ദി പോയിന്റ്.
ഞാനൊരു വ്യക്തിപരമായിട്ട് ഞാൻ ഒരു ബലമുള്ള ഒരു വ്യക്തിയായിട്ട് ഇരുന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ.
ബിക്കോസ് ഇൻ ദിസ് ചർച്ച് ഐ നീഡ് ടു ബി സ്ട്രോങ് ഇൻ മൈ വിഷൻ ഫോർ ദി ചർച്ച്.
ഈ സഭയിലായിരിക്കുമ്പോൾ ഈ സഭയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ദർശനത്തിൽ ഞാൻ ഒരു
It is not enough for you to see a strong leader.
നിങ്ങളെ ഒരു നല്ല ബലമുള്ള ഒരു നേതാവിനെ മാത്രം കണ്ടാ പോരല്ലോ.
You need to see strength in the vision that we have.
നമുക്ക് ഉള്ള ദർശനത്തിൽ അതിന്റെ ആ ഒരു വലിപ്പം നിങ്ങൾ കാണണമല്ലോ.
My strength should be in what I can give to you, not what I am in myself.
ഞാൻ എന്നിൽ എന്തു ആയിരിക്കുന്നു അത് പോരാ, നിങ്ങൾക്ക് എന്ത് തരാൻ നൽകാൻ സാധിക്കുന്നു അതിൽ ഞാൻ ബലമുള്ളവനായിരിക്കണം.
Not all need to have the vision.
എല്ലാവർക്കും ദർശനത്തിന്റെ ആവശ്യമില്ല, വേണമെന്ന് ആവശ്യമില്ല.
People to follow the vision.
ആൾക്കാർക്ക് ഒരു ദർശനത്തിന്റെ പിന്നാലെ പോണമെങ്കിൽ
there needs to be strength in what we when we present the vision across.
നമ്മള ദർശനം മുന്നിൽ വെക്കുമ്പോൾ അതിലെ ഒരു ബലം വേണം.
People have asked me many times.
ആൾക്കാർ എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്.
Why do we need a cafeteria inside a church building?
ഒരു സഭയ്ക്ക് അകത്ത് ഒരു കാഫറ്റീരിയയുടെ ആവശ്യം എന്താണ്?
കഴിക്കാനാണോ നമ്മൾ പള്ളി പോകുന്നത്? You see, we need to work out things for us to spend time together and plan together. It's most essential for us.
നമ്മളെ ഒന്നിച്ച് സമയം ചെലവഴിക്കാനും ഒന്നിച്ച് ചില കാര്യങ്ങൾ പദ്ധതി ഇടാനും ഒക്കെ ഇങ്ങനത്തെ കാഫറ്റീരിയ പോലുള്ള കാര്യങ്ങൾ അത് നമുക്ക് പ്രയോജനകരമായി തീരും.
Whatever we can do for us to plan and pray together and serve together.
നമുക്ക് ഒന്നിച്ച് വന്ന് കാര്യങ്ങളെ പ്ലാൻ ചെയ്ത് അല്ലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ ചെയ്യണം.
Importance of strong leadership, godly leadership. Number 2.
നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവികമായിട്ടുള്ള നേതൃത്വത്തിന്റെ പ്രാധാന്യം.
നമ്പർ 3, the last one.
മൂന്നാമതായിട്ട് അത് അവസാനമായിട്ട്.
This is very interesting. But Nehemiah decided to build the wall.
നെഹെമ്യാവ് ആ ഒരു മതില് പണിയാനായിട്ട് തീരുമാനിച്ചു.
He could have planned many things about Israel, about Jerusalem.
അവിടെ യെരുശലേമിലെ വേണ്ടി വേറെ ഒത്തിരി കാര്യങ്ങൾ വേണേ പദ്ധതി ഇടായിരുന്നു.
He knew many things were was wrong in Jerusalem.
യെരുശലേമിലെ വേറെ എന്തൊക്കെ കുഴപ്പം വന്നു കിടക്കുന്നു എന്നൊക്കെ അദ്ദേഹത്തിനെ അറിയായിരുന്നു.
But he got the vision to rebuild the wall.
എന്നാൽ അവിടുത്തെ മതില് തിരിച്ചു പണിയാനായിട്ടുള്ള ഒരു ദർശനമാണ് അദ്ദേഹത്തിന്
കിട്ടിയത്.
എനിക്ക് പറയാനായിട്ടുള്ള മൂന്നാമത്തെ പോയിന്റ്
The importance of building spiritual walls around your life.
നമ്മളുടെ ജീവിതങ്ങളിൽ ആത്മീയമായിട്ടുള്ള മതിലുകൾ പണിയുക, അതിന്റെ പ്രാധാന്യം.
You see, for a Malayali,
ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം,
you know what a wall means?
ഒരു മതിൽ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ?
This belongs to me.
ഇത് ഇത്രയും ഭാഗം എന്റേതാണെന്ന് കാണിക്കാൻ വേണ്ടി മതിൽ പണിയുക.
ഇല്ല, നമ്മുടെ സാധനം മതിൽ പണിയുക അതിന് വേണ്ടിയല്ല. ഇത് എന്റേതാണ്, തൊട്ടുപോകരുത്.
This is mine, don't touch it.
But you see, you know what the wall usually means?
Nale anna madil paninju adinde aa pradhaniyam endanu ariyamo?
Safety and security.
Anna avada israelle madil paninjathu avarkade surakshithathathinu vendi aayirunnu, shatruvil ninnulla surakshithathathinu vendi.
Don't have time to take you to the book of Psalms and Proverbs.
Sangeerthanangalum adile sadrishya vakyathil okke idinde pala karyangal undu.
All that I want to tell you is this.
Iniki ningalodu parayan aagrahikkulla ithreyullu.
If you're not able to build a wall around your life,
ningalde chuttinum ningale adava ningale aathmeeyumayittulla madile paniyan sadhikkunnilla engil,
you will be defenseless throughout your life.
Ningade jeevithathile aakramanam varumbol ningale ottum surakshithamallayirikkum.
See, after you are cleansed by God,
ദൈവത്താൽ നിങ്ങളെ കഴുകപ്പെട്ടതിന് ശേഷം
the first thing he wants you to do is to start building your wall.
ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളെ മതിലുകൾ പണിയണം.
You need to safeguard your life.
നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങളെ സുരക്ഷിതമാക്കണം.
The enemy should not come in so easily.
ഈ ശത്രു പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കരുത്.
You need walls around your lives.
നിങ്ങളുടെ ചുറ്റിനും മതിലേ നിങ്ങൾ പണിയണം.
Isn't it amazing? Just close with this psalm.
അത് അതിശയകരമായിട്ടുള്ള ഒരു കാര്യമല്ലേ?
51.
51ാം സങ്കീർത്തനം.
Quickly please, can someone read the last three verses?
അതിന്റെ അവസാനത്തെ മൂന്ന് വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട. 51ാം സങ്കീർത്തനത്തിന്റെ
ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. നിന്റെ പ്രസാദ പ്രകാരം സിയോന് നന്മ ചെയ്യണമേ, യെരുശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ
Isn't that amazing?
വലിയൊരു കാര്യമല്ലേ ഇവിടെ നമ്മൾ വായിക്കുന്നത്?
You have been broken, you have been cleansed, you have been touched by God.
നമ്മളെ ദൈവത്താലെ
നുറുങ്ങി
തകർന്നും നുറുങ്ങിയും ഇരിക്കുമ്പോൾ, ഉടക്കപ്പെട്ടിരിക്കുമ്പോൾ,
the immediate next verse the psalmist says is this.
അതിന്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ
Build a wall around Jerusalem, O God.
ദൈവമേ, യെരുശലേമിന്റെ ചുറ്റും നീ മതിൽ പണിയണം.
Lord, I have been broken.
ദൈവമേ, എന്റെ ജീവിതത്തിലെ തകർച്ച വന്നോ?
I've been broken for you.
ദൈവമേ, നിനക്ക് വേണ്ടി ഞാൻ നുറുക്കപ്പെട്ടു.
But now I want you to build a wall around me.
എന്നാൽ ഇപ്പോൾ നീ എന്റെ ചുറ്റിനും ഒരു മതിൽ പണിയണം.
Only then can I give you righteous sacrifice.
അങ്ങനെ ആകുമ്പോളേ എനിക്ക് നീതിയുള്ള യാഗങ്ങളെ നൽകുവാൻ സാധിക്കൂ.
I can't be so easily defiled, oh God.
ദൈവമേ, ഞാൻ ഇവിടെ മലിനപ്പെട്ടായിരുന്നു.
I can't be very easily defiled again.
ദൈവമേ, ഇനിയും ആവിയിലും പെട്ടെന്ന് മലിനപ്പെടാം.
I can very easily fall into sin again.
ദൈവമേ, പെട്ടെന്ന് ഇനി എനിക്ക് പാപത്തിൽ വേണേ വീഴാം.
We all had our breakthrough, isn't it, during our meetings?
ഈ കഴിഞ്ഞ ബ്രേക്ക്ത്രൂ മീറ്റിംഗ്സിൽ നമുക്കൊക്കെ പല
മുറിച്ചുകളൊക്കെ.
ദൈവം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ മതിൽ പണിയേണ്ട ആവശ്യമുണ്ട്.
Only then can you offer righteous sacrifices to him.
അങ്ങനെ ആകുമ്പോളേ നിങ്ങൾക്ക് നീതിയുള്ള യാഗം അവനെ കൊടുക്കാൻ
സാധിക്കൂ.
അങ്ങനെ ആവുമ്പോളേ നിങ്ങൾക്ക് വളരുവാൻ സാധിക്കത്തുള്ളൂ.
Let the wall keep things away from you.
ഈ
walls keep
ee madile ningale baaki kaaryangalil ninna ningale sooshichu vakkatte
hallelujah
hallelujah
question before us is this my dear friends
inde priya soorthukale
question before us is this
nammalde munpilulla chodyam idana
after you have been cleansed
ningale kaligapettadhinu shesham
how fast is your wall coming up
ningale kaligapettu ennal adu kaiñittu etra pettanana ningalde chuttinu ningale madile ningale thanne sooshikkuvanayittu paniyunnathu
oh god I don't know what to do
devame enikku endo cheyanonu ariyathilla
god says hey
appa devam parayunu
you need a wall
ningalkku oru madilinte aavashyam undu
you need a wall
oru madilinte aavashyam
undu the wall come up
aa madil varatte
let your wall come up
ningalde aa madil pongi varatte
peter says keep away from all these things
patros
slander keep it away from you
patros kore karyangale parnittu parayunu idil ninnokke ningale ningale thanne sooshikkiyana
They don't need to come again inside anymore.
ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരരുത്.
Build a wall around yourself.
നിങ്ങളുടെ ചുറ്റിനും നിങ്ങളെ ആ മതിൽ പണിയേ.
My dear friends.
പ്രിയ സുഹൃത്തുക്കളെ.
Nehemiah is teaching us that we need to grow.
നമ്മളെ വളരണം എന്നാണ് നെഹമ്യാവ് നമ്മളെ പഠിപ്പിക്കുന്നത്.
Biggest sign of growth is a wall around us
nammale valarunnende oru chinnamaana nammale chuttinum madilu paniya
amen
amen
can we commit ourselves to him please
namukku nammale thanne devathinu samarpikkam